നമസ്കാരം. 16-ാം നിയമസഭയിലെ ആദ്യ ദിനം എന്ന് വേണമെങ്കിൽ ഇന്നലത്തെ സഭാദിനത്തെ വിശേഷിപ്പിക്കാം. അതിനു മുമ്പൊക്കെ ഓരോരോ ചടങ്ങുകളായിരുന്നു. ഇന്നലെയാണ് സഭാ നടപടിക്രമങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമായി ആരംഭിച്ചത്. ഇനി സാധാരണ സഭാ നടപടിക്രമങ്ങൾ തുടരും. അംബെ പരാജയപ്പെട്ടെത്തിയ LDF അവരുടെ നേതാവായി പരാജയത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനെ തന്നെ നിയോഗിച്ചു എന്നത് തന്നെയാണ് ഈ സഭയിൽ ഭരണകക്ഷിയുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട്. എന്ത് വിഷയം പിണറായിയോ LDFഓ ഉയർത്തിയാലും ആ വിഷയത്തിൽ എന്തായിരുന്നു കഴിഞ്ഞ 10 വർഷം CPMന്റെയും LDFന്റെയും നയം എന്ന് തിരിച്ചു ചോദിക്കാൻ മുഖ്യമന്ത്രിക്കും ഭരണകക്ഷിയിലുള്ളവർക്കും കഴിയും. അങ്ങനെ അവരെ ഉത്തരമുട്ടിക്കാനും അവരുടെ പ്രതിരോധം ദുർബലമാക്കാനും അവർക്ക് സാധിക്കും. ഇന്ധനവില വർദ്ധനവിനെ കുറിച്ചായിരുന്നു ഇന്നലെ മുൻ ധനകാര്യമന്ത്രി കൂടിയായ KN ബാലഗോപാലിന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇന്ധനവില വർദ്ധിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് തീരുവേനത്തിൽ അധികമായി ലഭിക്കുന്ന തുക കുറയ്ക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ച് ബാലഗോപാൽ കത്തിക്കേറി.
LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിന്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ് സാർ. അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ അന്ന് സമരം ചെയ്താൽ മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ?
ഉരുളിക്കുപ്പേരി പോലെ ഉത്തരവുമായി VD സതീശൻ രംഗത്ത് വന്നു. പണ്ട് തോമസ് ഐസക് പറഞ്ഞു, ഇത്തരം മണ്ടത്തരം കാട്ടാൻ ഞങ്ങളെ കിട്ടില്ല, ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന്.
കഴിഞ്ഞ സർക്കാരിന് 3,100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒരു രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന നികുതി ഇവിടെ ഈ റെക്കോർഡിലുണ്ട്, റെക്കോർഡിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് എന്റെ ചോദ്യം.
CPMന്റെ ഓരോരോ കള്ളത്തരങ്ങൾ പടിപടിയായി പൊളിഞ്ഞു വരും എന്നതിന്റെ സൂചനയും ഇന്നലെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 77,000 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നികുതിയേതര വരുമാനമായി, ഗ്രാന്റായി, GST നഷ്ടപരിഹാരമായി കേന്ദ്ര സർക്കാർ ഇടത് സർക്കാരുകൾക്ക് കൊടുത്തിരുന്നു എന്ന സൂചന പുറത്തുവരികയാണ്. ധവളപത്രത്തിൽ എല്ലാം വ്യക്തമായി പറയാം എന്ന് സതീശൻ പറഞ്ഞപ്പോൾ പിണറായിക്ക് കരി പിടിച്ചതും വെറുതെയല്ല.
ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തു നിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൌചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും.
ധവളപത്രം വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ,
സിവിൽ സപ്ലൈസ് വകുപ്പിന് കൊടുക്കാനുള്ള 2,893 കോടി രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുമോ എന്ന തരത്തിൽ തന്നെ ചോദ്യം ചോദിച്ചാണ് സതീശൻ അടിച്ചൊതുക്കിയിരുത്തിയത് പിണറായിയെ.
ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3,000 കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ.
ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെയൊക്കെ അടിച്ചൊതുക്കി ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആദ്യ ദിനം കസറിയത്. എന്നാൽ ഏറെ ശ്രദ്ധ നേടിയത് ബി ജെ പിയുടെ പെർഫോമൻസ് ആയിരുന്നു. സ്വതന്ത്രാംഗമായി ജി സുധാകരൻ്റെ പ്രസംഗവും ഇടപെടലും മറന്നുകൊണ്ടല്ല, പക്ഷെ വെറും 3 സീറ്റുകൾ മാത്രമല്ല ബി ജെ പി ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സഭ തൂക്കി എന്ന് പറഞ്ഞാൽ അതിശയമൊന്നുമില്ല. 3 പേരിൽ 2 പേർക്കും ഇന്നലെ സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്ന് മാത്രമല്ല, 2 പേരും ഭംഗിയായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് മോദി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ് സ്ഥാപിച്ചെടുത്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി ഉയർത്തുന്ന വിഷയങ്ങളിൽ ഒരു അനുകൂല സംവാദം ഇവിടെ സംഭവിക്കുന്നത്. 2016 മുതൽ 2021 വരെ ഒ രാജഗോപാൽ സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കാര്യമായി ബി ജെ പി പ്രതിരോധ നടപടിക്രമങ്ങൾ എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി ശക്തമായ വാദമുന്നയിക്കാൻ 2 നേതാക്കൾക്കും കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ തുടർന്ന് വിലക്കയറ്റമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുകയാണ് LDF. പതിവ് ചടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനില്ല എന്നതിന് തെളിവായിരുന്നു ഈ അടിയന്തര പ്രമേയ നോട്ടീസ്. പിണറായി വിജയൻ ആവേശപൂർവ്വം പ്രസംഗിക്കുന്നു, മോദിയെയും കേന്ദ്രത്തെയും ഒക്കെ കുറ്റം പറഞ്ഞ്. രണ്ടാമത് സംസാരിക്കേണ്ടത് സ്വാഭാവികമായും CPI നേതാവ് എന്ന നിലയിൽ കെ രാജനാണ്. പക്ഷേ എന്തുകൊണ്ടോ BJP നിയമസഭാ കക്ഷി നേതാവായ BB ഗോപകുമാർ എണീറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സ്പീക്കർ തടസ്സം നിന്നില്ല. പക്ഷേ കെ രാജൻ തടസ്സം പറഞ്ഞു, ഒടുവിൽ ബി ഗോപകുമാർ ഇരുന്നു. കെ രാജൻ കൂടി സംസാരിച്ചതിന് ശേഷം വോക്കൌട്ട് നടത്തി പ്രതിപക്ഷം പുറത്തേക്ക് പോയി. അപ്പോഴേക്കും BJPയുടെ ഗോപകുമാർ വീണ്ടും എണീറ്റു. സാങ്കേതികമായി അപ്പോൾ ഗോപകുമാറിന് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നില്ല. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഗോപകുമാർ ഒപ്പിട്ടിരുന്നില്ല. ഇക്കാര്യം മന്ത്രി മോൻസ് ജോസഫ് ചൂണ്ടിക്കാട്ടിയെങ്കിലും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗോപകുമാറിനെ പ്രസംഗിക്കാൻ അനുവദിച്ചു. വളരെ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സ്പീക്കർ പറഞ്ഞെങ്കിലും ഗോപകുമാർ ആവേശത്തോടുകൂടി കത്തിക്കയറി. EDയെ പേടിക്കേണ്ട ഗതികേടൊന്നും മോദിക്കില്ല എന്ന് പറഞ്ഞ് പിണറായിയെ വെല്ലുവിളിച്ചായിരുന്നു ഗോപകുമാറിന്റെ പ്രസംഗം.
ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു, അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്.
നമുക്ക് വേറെ വേറെ വിഷയങ്ങൾ വരും.
വാക്ക് EDയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. 2 ഗവൺമെന്റും ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ 2 മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ 2 മുന്നണികൾക്കുമാണ്.
ചട്ടവിരുദ്ധമായി ഗോപകുമാറിന് സ്പീക്കർ കൊടുത്തിരിക്കുന്ന ഈ ആനുകൂല്യം വോക്കൌട്ട് ചെയ്ത പ്രതിപക്ഷത്തെ ആശയക്കുഴപ്പത്തിലാക്കി. പുറത്തുപോയി പിണറായിയും കൂട്ടരും ഇരച്ചു കയറി തിരിച്ചു വന്ന് ഇതിനെ ചോദ്യം ചെയ്തു. സ്പീക്കർ തന്റെ തെറ്റ് സമ്മതിച്ചു, പക്ഷേ തന്റെ നീതിബോധം ആദ്യമായി സംസാരിക്കുന്ന ഒരു അംഗത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗോപകുമാറിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്.
ഈ പ്രാവശ്യം അത് റെസ്യൂം ചെയ്യൂ, അങ്ങനെ റെസ്യൂം ചെയ്ത് വോക്കൌട്ട് പ്രസംഗത്തിന് വേണ്ടി അവരെ അനുവദിക്കാം. ഒരു സെക്കൻഡ് അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ. എന്താ സംസാരിക്കാത്തത്? ദേ അവിടെ മൈക്ക് തന്നിട്ടുണ്ട്. മൈക്ക് തന്ന് വോക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അങ്ങേക്ക് വോക്കൌട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. ഒരു സെക്കൻഡ്. പ്രവീൺ, വോക്കൌട്ട് പ്രസംഗം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താണ് ഞാൻ ആദ്യതയെ പറഞ്ഞു. പ്രവീണിന്റെ വോക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് നിർവഹിക്കാം. വോക്കൌട്ട് പ്രസംഗം നടത്തിക്കോളൂ.
അങ്ങനെ ഇല്ലാത്ത അവസരം ഉപയോഗിച്ചുകൊണ്ട് ഗോപകുമാർ അക്ഷരാർത്ഥത്തിൽ ഷൈൻ ചെയ്തു. കേരളീയ സമൂഹത്തിലേക്ക് BB ഗോപകുമാർ എന്ന BJP നേതാവിന്റെ ശക്തമായ ഇറങ്ങിവരവായി ഇത് മാറി. ഇതുപോലെ തന്നെയായിരുന്നു നന്ദി പ്രമേയ ചർച്ചയെ എതിർത്തുകൊണ്ടുള്ള BJP നേതാവ് വി മുരളീധരന്റെ പ്രസംഗം. CPMനെതിരെയായിരുന്നു വി മുരളീധരന്റെ ആക്രമണവും. രാജ്യത്തിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടി വന്ദേമാതരത്തെയും ഭാരതാംബയെയും ഒക്കെ അപമാനിച്ചാൽ അവരെ ജനം തൂത്തെറിയുമെന്ന് ഇനിയെങ്കിലും അവർ തിരിച്ചറിയണം. എക്കാലത്തും അവർ ഭാരതാംബയെ അപമാനിച്ചിരുന്നു. അവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു. അങ്ങനെ സി പി എമ്മിനെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുകയായിരുന്നു വി മുരളീധരൻ.
കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, കാതലായിട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കാതെ അതിന് പകരം ബഹുമാനനായിട്ടുള്ള ഒരു അംഗം ഇവിടെ പറഞ്ഞു ഭാരതാംബയുടെ പൂജിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ അത് എന്നും എതിർത്തുള്ളതാണ് സാർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ചവരാണിവർ. അതുകൊണ്ട് ഭാരതാംബയും ഭാരത് മാതാവും ആർ എസ് എസുകാരുടെ സൃഷ്ടിയല്ല. ഭാരതാംബയും ഭാരത് മാതാവും രവീന്ദ്ര അവനീന്ദ്രനാഥ ടാഗോറിന്റെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരത്തെ ആ വന്ദേമാതരം ആർ എസ് എസ് കൊണ്ടുവന്നതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എതിർക്കുന്നവർ ആ നിലപാട്
ഇപ്പോഴും
ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും. ഈ രാജ്യത്തെ മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം.
ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ സഭ കീഴടക്കിയത് കേവലം 3 അംഗങ്ങൾ മാത്രമുള്ള BJP ആയിരുന്നു എന്ന് തീർച്ചയായും